بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد وامرأته حمالة الحطب في جيدها حبل من مسد إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا.
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وصحابته ومن والاه وبعد الباقي كوين جل هذه الأشياء اللي كارني تيرني نملا سورة المسد سورة المسد تبت സൂറ തബ്ബത്ത് എന്ന് പറയും. തബ്ബത്ത് എന്നുള്ളത് കൊണ്ട് തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ മസദ് എന്ന് പറയും. മസദ് എന്നുള്ള പ്രയോഗയിൽ വരുന്നുണ്ട്. വേറെയും പേരുകൾ ഈ സൂറത്തിന് പറയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ചില പ്രത്യേകതകൾ പരിഗണിച്ചിട്ട് സൂറത്ത് മസദ് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ സൂറത്ത് മസദിൽ ചില വ്യക്തികളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വ്യക്തികൾ ആര് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പിന്നെ സൂറത്ത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ കഴിയുക. ഇവിടെ ഞാനിവിടെ നോക്കി വരച്ച് പിന്നെ ഇതിപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങള് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ വാപ്പാന്റെ പേരെന്താ? സുൽത്താന്റെ വാപ്പാര് അബ്ദുള്ള. അബ്ദുള്ളാന്റെ വാപ്പ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ വാപ്പ ഹാഷിം. ഹാഷിമിന്റെ വാപ്പ അബ്ദു മനാഫ്. അപ്പൊ അബ്ദു മനാഫിന്റെ നാല് മക്കൾ ആൺമക്കളുണ്ട്. ഒന്ന് അബ്ദു ഷംസ്, മറ്റൊന്ന് ഹാഷിം, പിന്നൊന്ന് മുത്തലിബ്, മറ്റൊന്ന് നൗഫൽ. ഇങ്ങനെ നാല് മക്കളാണ്. അബ്ദു ഷംസ്, ഹാഷിം, മുത്തലിബ്, നൗഫൽ, നാല് മക്കളാണ്. അതിൽ ഹാഷിമിന്റെ പരമ്പരയിലാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ. ഇവരാണ് ബനു ഹാഷിം. ഇതാണ് ബനു ഹാഷിം. ബനു ഹാഷിം സന്താന പരമ്പര എങ്ങനെയാണ്? ഈ ഹാഷിമിലേക്ക് ചേർത്തിട്ടാണ് പിന്നെ ഇത് ബനു ഹാഷിം. ഇവന് മാത്രമല്ല ബനു ഹാഷിം, ഇപ്പൊ അബ്ദുൽ മുത്തലിബ് ഉണ്ടല്ലേ. ഈ അബ്ദുൽ മുത്തലിബ് അതിന് പിന്നെ കുറെ മക്കളുണ്ട്. കുറെ മക്കളുണ്ട്, ആൺമക്കൾ കുറെ ഉണ്ട്, പെൺമക്കൾ കുറെ ഉണ്ട്. അതിൽ രണ്ടാണ് നമ്മൾ എഴുതിയത്, ഒന്ന് അബു ലഹബ്, മറ്റൊന്ന് അബ്ദുള്ള. വേറെയും കുറെ മക്കളുണ്ട് അബ്ദുൽ മുത്തലിബിന്. അൽ ഹാരിസ്, ഹാരിസിന്റെ മക്കൾ മൂത്ത മകനാണ് അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകനാണ് അൽ ഹാരിസ്. ആ ഹാരിസിന്റെ മക്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അബു സുഫിയാന്, അതേപോലെ ഉബൈദ, ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചവരാണ്. അപ്പൊ ബനു ഹാഷിം അങ്ങനെ ഉണ്ട്. പിന്നെ അബ്ദുൽ മുത്തലിബിന് പിന്നെ മക്കളിൽ പെട്ടതാണ് ഹംസത്ത്, അബ്ബാസ്, പിന്നെ അതിൽ ഹംസയും അബ്ബാസും ഇസ്ലാം സ്വീകരിച്ച് അബു ലഹബ് ഇസ്ലാം തിരസ്കരിച്ച് അബു താലിബ് ഇസ്ലാം സ്വീകരിച്ചില്ല. പക്ഷെ എങ്കിലും അബു ലഹബിനെ പോലെയല്ല, ഇസ്ലാമിന്റെ വൈരിയായിട്ട് ആരുണ്ടായിട്ടില്ല, അബു താലിബ് ഉണ്ടായിട്ടില്ല. അവരൊക്കെ എന്താണ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ്. അതേപോലെ ഹൈദാക്ക്, സുബൈർ, പിന്നെ സിഫാർ തുടങ്ങി പിന്നെ കുറെ മക്കളുണ്ടായിരിക്കും അബ്ദുൽ മുത്തലിബിന്. അബ്ദുൽ മുത്തലിബിന് ഇപ്പൊ അബ്ദുള്ളന്റെ സഹോദരങ്ങളായിട്ട്, അതേപോലെ സഹോദരിമാരുണ്ട്. അബ്ദുൽ മുത്തലിബിന് പെൺമക്കളുണ്ട്, ഉമൈമത്ത്, ബറ, ആതിക, പിന്നെ സഫിയ തുടങ്ങി പെൺമക്കളുണ്ട്. ഈ സന്താന പരമ്പരകളെ ഹാഷിം. ഇൻഷാ സൂറത്ത് ഖുറൈഷ് നമുക്ക് അടുത്ത് വരാനുണ്ട്. സൂറത്ത് ഖുറൈഷ്, ഖുറൈഷില് നമുക്കൊരു പാഠം, പിന്നെ സൂറത്ത് ഖുറൈഷ് തുടങ്ങുന്നതിന് മുമ്പ് ആരാണ് ഖുറൈഷ്, പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള അറേബ്യൻ പരമ്പരകൾ അതിലെ പ്രത്യേകതകളാണ്. ഇൻഷാ അല്ലാ ചില സംഭവങ്ങളും അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് കൊണ്ടാണ് ഈ ഒരു ഭാഗം മാത്രം ഇവിടെ പറയുന്നത്. അബ്ദു മനാഫിന് ഹാഷിമിലൂടെ ഉള്ള മക്കളിലാണ് ആരുള്ളത്? അബൂലഹബും അബ്ദുള്ള വരുള്ളത്. അബ്ദു മനാഫിന് മറ്റൊരു മകനാണ് അബ്ദുഷംസ്. അബ്ദുഷംസ്, ഈ അബ്ദുഷംസിന് കുറെ മക്കളുണ്ട്. അതിലൊരു മകനാണ് ഉമയ്യ. ഉമയ്യ, ഉമയ്യയുടെ മകനാണ് ഹർബ്. ഹർബിന്റെ മകനാണ് അബു സുഫിയാൻ. അതേപോലെ ഹർബിന്റെ ഒരു മകളാണ് അറുവ. ഈ അറുവക്ക് ഔറ എന്നും പേരുണ്ട്. ഔറ അവരാണ്. ആ പെണ്ണാണ് ഉമ്മു ജമീൽ എന്ന വിളിപ്പേരുള്ള പെണ്ണ്. ഉമ്മു ജമീൽ അബു സുഫിയാന്റെ പെങ്ങൾ. ഇത് അബു സുഫിയാൻ. ഈ അബു സുഫിയാന്റെ പേര് അബു സുഫിയാൻ അല്ല, സഹർ എന്നാണ്. അബു സുഫിയാന്റെ പേര് സഹർ എന്നാണ്. അപ്പൊ അബു സുഫിയാന്റെ വാപ്പയാണ് ഹർബ്. ഹർബിന്റെ വാപ്പയാണ് ഉമയ്യ. അമ്മവികളെ കേട്ടിട്ടുണ്ടാവും, ബനു ഉമയ്യ അല്ലെ. ബനു ഉമയ്യ അവരാണ് ഈ ഉമയ്യയുടെ സന്താന പരമ്പര. ബനു ഉമയ്യ ഇതിൽ ഈ ഹർബിന് ഒരു മകനുണ്ട്, അഫ്ഫാൻ. ഹർബിന് മറ്റൊരു മകനാണ് ആര്? അഫ്ഫാൻ. ഈ അഫ്ഫാന്റെ സന്താന പരമ്പരയിലാണ് ഒരാൾ വരിക. ആരാ വരിക? ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ അണ്ടാ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അപ്പൊ ആരാണ്? അമവിയാണ്, ബനു ഉമയ്യ സഹോദരക്കാരനാണ്. അബു സുഫിയാനിലൂടെ ഒരാൾ വരും. ആരാ വരിക? മുആവിയ. അണ്ടാ തൈഫ്. അപ്പൊ ബനു ഉമയ്യ എങ്ങനെയാണ് ഇവര്? ഇവര് മാത്രമല്ല, അതൊരു വിശാല ഗോത്രമാണ്, അതിൽ പ്രധാനികളാണ് ഇവര്. ഇത് ബനു ഹാഷിം. ബനു ഹാഷിം ഒക്കെ ചെന്നെത്തണമെന്ന് നോക്കി നിങ്ങൾ. ബനു ഉമയ്യയായാലും ബനു ഹാഷിം ആയാലും എവിടെ ചെന്നെത്തണത്? അബ്ദു മനാഫിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പ അബ്ദു മനാഫിലാണ് ഇവർ രണ്ടു കൂട്ടരും ചെന്നിട്ട് മുട്ടണത്. മനസ്സിലായോ? അബൂലഹബ് ഉണ്ടാ, ബനു ഹാഷിമിൽപ്പെട്ട അബൂലഹബ് കല്യാണം കഴിച്ചിരുന്ന ആരെയാണ്? കല്യാണം കഴിച്ചിരുന്നത് ബനു ഉമയ്യയിൽപ്പെട്ട അർവ ബിന്ത് ഹർബിനെയാണ്. അർവ ബിന്ത് ഹർബിനെയാണ്, അല്ലെങ്കിൽ ഔറ ബിന്ത് ഹർബിനെയാണ്. അവളാണ് ഉമ്മുജമീൽ. ഉമ്മുജമീൽ അത് അബൂ സുഫിയാന്റെ പെങ്ങളാണ്. അബൂ സുഫിയാന്റെ പെങ്ങൾ എന്ന് പറയുമ്പോ പിന്നെ ഈ ഹർബിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ സഫിയ ബിന്ദു ഹസിൻ എന്ന് പറയുന്ന പെണ്ണിലാണ് ഹർബിന് അബൂ സുഫിയാൻ കുട്ടി ഉണ്ടായത്. എന്നാ അബൂ സുഫിയാന്റെ ഉമ്മ സഫിയ ബിന്ദു ഹസിനാണ്. ഈ ഹർബിന് മറ്റൊരു ഭാര്യ ഉണ്ടായത്, അതിന്റെ പേരാണ് ഫാഹിത ബിന്ദ് ആമിർ. ഫാഹിത ബിന്ദ് ആമിർ അതിലാണ് ഈ ഉമ്മു ജമീൽ കുട്ടിയുള്ളത്. അപ്പോ അബൂ സുഫിയാനും ഉമ്മു ജമീലും എങ്ങനെയല്ല, അവര് പൂർണ്ണ സഹോദരന്മാരല്ല, സഹോദരങ്ങളല്ല. പിന്നെയോ അവരാ, ഇത് വാപ്പത്തെ സഹോദരങ്ങളാണ്. ഉമ്മ വേറെയാണ്. ഉമ്മു ജമീലിന്റെ ഉമ്മ ഫാഹിത ബിന്ദ് ആമിറാണ്. അബൂ സുഫിയാന്റെ ഉമ്മ സഫിയ ബിന്ദ് ഹസിനാണ്. സഫിയ ബിന്ദ് ഹസിൻ എന്ന് പറഞ്ഞെങ്കിൽ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഭാര്യ ഉമ്മുൽ ഫദൽ, അതേപോലെ റസൂലുള്ളാന്റെ ഭാര്യ മൈമൂന, ഇവരുടെയൊക്കെ അമ്മായിയാണ്. ഇവരുടെയൊക്കെ അമ്മായിയാണ് പിന്നെ അബു സുഫിയാന്റെ ഉമ്മ. അബു സുഫിയാന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. നുബുവത്ത് ലഭിച്ചു. നുബുവത്ത് ലഭിച്ചതിൽ പിന്നെ ആദ്യ കാലഘട്ടം രഹസ്യ പ്രബോധന കാലഘട്ടം. രഹസ്യ പ്രബോധന കാലഘട്ടം, ആ രഹസ്യ പ്രബോധന കാലഘട്ടം ഏകദേശം 3 വർഷം നീണ്ടുവന്നു. പിന്നീട് പരസ്യ പ്രബോധനത്തിനുള്ള വിളംബരമായി, പരസ്യമായിട്ടുള്ള പ്രബോധനത്തിനുള്ള വിളംബരമായി. ആ പരസ്യ പ്രബോധനം തുടങ്ങേണ്ടത് നബി കുടുംബത്തിൽ നിന്നാണ് എന്നുള്ള വിളംബരം ഉണ്ടായി. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ സൂറത്തു ശുഅറായിൽ വഅൻദിർ അശീറതകൽ അഖ്റബീൻ, പ്രവാചകരെ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളെ നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക, അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ള പിന്നെ പ്രഖ്യാപനം അള്ളാഹുവിൽ നിന്ന് വന്നു, കൽപ്പന വന്നു. അപ്പൊ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു ആജ്ഞാപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? സഫാ മലയുടെ മുകളിൽ കയറി, മക്കയിൽ സഫാ മർവ കുന്നുകളുടെ അതിൽ സഫയുടെ മുകളിൽ കയറി. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുവാനും എല്ലാവരും കടന്നു വരാനും വേണ്ടിയിട്ട് വസബാഹ എന്ന് വിളിച്ചു പറഞ്ഞു. വസബാഹ അതൊരു പ്രയോഗം, ഈ പ്രഭാതത്തിൽ നമുക്ക് എന്തോ ഒരു അപകടം വന്നണിയുന്നു എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ വളരെ ഗൗരവപ്പെടുത്ത് കേൾക്കേണ്ട സാഗൂദം നമ്മൾ കേൾക്കേണ്ട ഒരു വിഷയം വന്നണഞ്ഞിരിക്കുന്നു എന്ന് അറിയിക്കാൻ അറബിയിൽ പ്രയോഗിക്കും. അങ്ങനെ വസബാഹ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആരാണ് വിളിക്കുന്നത്? അത് മുഹമ്മദാണ് വിളിക്കുന്നത്. അപ്പോ എന്ത് ചെയ്ത് എല്ലാവരും പിന്നെ സഫയുടെ നേരെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസബാഹ എന്ന് പറഞ്ഞിട്ട് അറേബ്യൻ ഗോത്രങ്ങളെ പലരെയും പേര് വിളിച്ചിട്ട് എന്ത് ചെയ്ത് ക്ഷണിച്ച്, പിന്നെ അബ്ദു മനാഫിന്റെ മക്കളെ വിളിച്ച്, അതേപോലെ തന്നെ പിന്നെ ബനു ഹാഷിമിനെ വിളിച്ച്, ഖുറൈശികളെ മൊത്തത്തിൽ വിളിച്ച്, പിന്നെ റസൂലുള്ളാഹി അമ്മായി സഫിയെ പ്രത്യേകം വിളിച്ച്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്രി ഫാത്തിമയെ വിളിച്ച്, അങ്ങനെ പിന്നെ എല്ലാവരും എന്താണ് അടുത്ത ബന്ധുക്കളാണ്, റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാണ്, അവരൊക്കെ വിളിച്ചു. അങ്ങനെ അവരെ വിളിച്ച് മലയുടെ മുകളിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ലൗ അന്നി അഖ്ബർതുക്കും ബി അന്ന ഖൈലൻ തഖ്റുജു മിൻ സഫഹി ഹാദൽ ജബൽ അകുന്തും മുകദ്ദിബി, അല്ലെങ്കിൽ റിവായത്തിൽ അകുന്തും മുസദ്ദിഖി. പിന്നെ ഈ സഫയുടെ മലഞ്ചെരുവ് അത് കാണിച്ചിട്ട് പറഞ്ഞ മലഞ്ചെരുവിൽ നിന്ന് ഒരു കുതിരപ്പട നിങ്ങൾക്കെതിരിൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കളവാക്കുമോ എന്ന് റസൂലുള്ള ചോദിച്ചു. അപ്പൊ കൂടിയവരെല്ലാവരും പറഞ്ഞു, വല്ലാഹി മാ ജറബ്നാ അലൈക കദിബൻ ഖത്, അല്ലാഹുവാണ് മുഹമ്മദ് നിന്നിൽ ഞങ്ങൾ കളവ് ഒരിക്കലും അറിഞ്ഞിട്ടില്ല, കളവ് അറിഞ്ഞ നീ ഒരിക്കലും കളവ് പറയണത് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് നീ പറയാണ് ഈ മലഞ്ചെരുവിൽ നിന്ന് ഒരു കുതിരപ്പടം ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കും എന്നവർ ആ രീതിയിൽ പ്രതികരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, എങ്കിൽ അന്ത്യനാൾ ഭയാനകമായ ഒരു ശിക്ഷയ്ക്ക് മുന്നോടിയായി നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരനായിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് അവരോട് പറഞ്ഞു. പല റിവായത്തുകളിലും വേറെ റസൂലുള്ള അവരോട് സംസാരിച്ചത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ലാ ഉബ്നിയാൻകും മിൻ അല്ലാഹി ശൈഅ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൽ നിന്നൊന്നും ഞാൻ ലാ അംലിക്കുലക്കും മിൻ അല്ലാഹി ശൈഅ, നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിൽ നിന്നൊന്നും ഉടമപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യാൻ എനിക്ക് ആവുകയുമില്ല. അങ്കിദു അംഫുസക്കും മിൻ അന്നാർ ഔ കമാഖാൽ, നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ രക്ഷിച്ചോളി എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് അവരോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കുടുംബക്കാരോട് പറഞ്ഞു. കുടുംബക്കാരോട് പറഞ്ഞപ്പോൾ നബി കുടുംബത്തിൽ അവിടെ സമ്മേളിച്ചവരിൽ അബൂലഹബ്, അബൂലഹബ് പറഞ്ഞു, തബ്ബൻ ലക് സായിറൽ യൗം അലി ഹാദ ജമാഅതന, തബ്ബൻ ലക് മുഹമ്മദേ നിനക്ക് നാശം ഭവിക്കട്ടെ, അലിഹാദ ജമാഅതന ഇത് പറയാനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതെന്ന് പറഞ്ഞ് അയാൾ എന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചിട്ട് ആക്രമിച്ചു, തിരുനബിക്കെതിരിൽ ആക്രോശിക്കുകയും അതേ കല്ലെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ആക്രമണ പ്രയോഗം നടത്തുകയും ചെയ്തു. ആ ആയത്തിന്റെ ആ സാഹചര്യത്തിന്റെ വെളിച്ചത്തിലാണ് ഈ സൂറത്തിന്റെ അവതീർണത, അതിന്റെ തുടക്കം. തബ്ബത്യദ അബീലഹബി വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിനെ അവതരിപ്പിച്ച് തുടങ്ങുന്നത് അവിടെ വെച്ചാണ്, അവിടെ വെച്ചാണ്. അപ്പോ ഇവിടെ ഈ സൂറത്ത് അവതരിപ്പിക്കാനുള്ള കാരണതാണ് പരസ്യ പ്രബോധനത്തിനുള്ള കൽപ്പന വന്നു, അത് നബി കുടുംബത്തിൽ നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നബി കുടുംബത്തിനെ വിളിച്ചു വരുത്തി റസൂൾ അത് തുടങ്ങിയപ്പോൾ അതിനെ പ്രതികരിച്ച് അബൂലഹബ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തതാണ് ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം. അതിൽ തബ്ബത് യദാ അബീലഹബി വതബ്, അബൂലഹബിന്റെ ഇരു കരങ്ങളും തബ്ബത്, തബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താ തബ്ബത്ത്, തബ്ബത്ത് എന്ന് പറഞ്ഞാൽ തബ്ബ എന്ന് പറഞ്ഞാലും ബത്ത എന്ന് പറഞ്ഞാലും ഒരർത്ഥത്തിന് പ്രയോഗിക്കും. തബ്ബ എന്ന് പറഞ്ഞാലും അതേപോലെ ബത്ത എന്ന് പറഞ്ഞാലും മുറിഞ്ഞു മുറിച്ചു എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും. ബത്ത അല്ലെങ്കിൽ തബ്ബ എന്ന് പറഞ്ഞാലൊക്കെ കത മുറിഞ്ഞു എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും. അതേപോലെ തന്നെ കത അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ പിന്നെ ഹലക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. ഇവിടെ തബ്ബത് യദാ അബീ ലഹബിൻ, അബൂ ലഹബിന്റെ ഇരു കരങ്ങളും, യദാ എന്ന് പറഞ്ഞാൽ യദാനി എന്നാണ്, യദുൻ പ്ലസ് യദ്, യദ് സായിദ് യദ്, അതാണ് യദാനി, രണ്ട് കൈകൾ. യദാ അബീ ലഹബ് എന്ന് പറഞ്ഞാൽ അബൂ ലഹബിന്റെ രണ്ട് കരങ്ങൾ എന്നാണ്, രണ്ട് കരങ്ങൾ. യദാനി എന്നുള്ളത് ന്യൂന് കളഞ്ഞു പോയതാണ് ഇദാഫത്തിന് വേണ്ടി എന്ന് പറയും. അബൂ ലഹബിന്റെ ഇരു കരങ്ങളും എന്താ തബ്ബത്, എന്താ ഒടിഞ്ഞു അല്ലെങ്കിൽ മുടിഞ്ഞു, രണ്ടും പറയാം. നശിച്ചു എന്ന അർത്ഥത്തിനും പ്രയോഗിക്കും, അതേപോലെ തന്നെ മുറിഞ്ഞു എന്ന അർത്ഥത്തിനും തബ്ബ പ്രയോഗിക്കും. അപ്പോ തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞാൽ അബൂ ലഹബിന്റെ ഇരു കരങ്ങളും ഒടിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മുടിഞ്ഞിരിക്കുന്നു, രണ്ടിനും പറയും തബ്ബത്ത് പ്രയോഗിക്കും. തബ്ബത്ത് എന്ന് സ്ത്രീലിംഗമാക്കാൻ കാരണം ഏത് എന്നുള്ളത് സ്ത്രീലിംഗമായിട്ടാ പ്രയോഗിക്കാം. ഏത് എന്നുള്ളത് മനുഷ്യ ശരീരത്തിലെ രണ്ട് ഇരട്ട അവയവങ്ങൾക്കൊക്കെ അറബി ഭാഷയിൽ സ്ത്രീലിംഗമായിട്ട് പ്രയോഗിക്കും. അതുകൊണ്ടാണ് തബ്ബത്ത് എന്ന് പറഞ്ഞത് താ വന്നത്, തബ്ബ എന്നുള്ളതാണ് ക്രിയ. അപ്പൊ തബ്ബത്ത് യദാ അബീ ലഹബിൻ, അബൂ ലഹബിന്റെ ഇരുകരങ്ങളും എന്താ ഒടിഞ്ഞു അല്ലെങ്കിൽ മുടിഞ്ഞു, നശിച്ചു എന്നർത്ഥം. എന്നർത്ഥത്തിലാണ് അത്ഫിന്റെ തബ്ബ എന്ന് പറഞ്ഞാൽ അതാണ് എന്താ എന്താ ഒടിഞ്ഞു മുടിഞ്ഞു എന്നുള്ളതാണ് തബ്ബ. അവൻ മുടിഞ്ഞു എന്നർത്ഥം, അവൻ മുടിഞ്ഞു, അവൻ നശിച്ചു. അപ്പൊ ആദ്യം അബൂജഹലിന്റെ ഇരു കരങ്ങളും മുടിഞ്ഞു, പിന്നെ അവൻ മുടിഞ്ഞു, അവൻ മുടിഞ്ഞു, അതാണ് തബ്ബ. വാവ് വന്നപ്പോ അവൻ മുടിയുകയും ചെയ്തു. അതിൽ കുറച്ച് വിഷയങ്ങളുണ്ട്. ഒന്ന്, ആദ്യം ആരാണ് അബൂ ലഹബ്, ആരാ അബൂ ലഹബ്? നീ ഇത് നോക്കി പറഞ്ഞാണ് ആരാ അബൂ ലഹബ്? അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ ഒരാളാണ് ആര്? അബൂ ലഹബ്. അയാളുടെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്, അയാളുടെ പേര് അബ്ദുൽ ഉസ്സ. അബൂ ലഹബ് എന്നുള്ളത് വിളിപ്പേരാണ്. അബൂ ലഹബ് എന്നുള്ളത് എന്താ വിളിപ്പേരാണ്, അബ്ദുൽ ഉസ്സയാണ് അയാളുടെ ഒറിജിനൽ പേര്. നല്ല ശാരീരിക കാന്തിയും മുഖകാന്തിയുമുള്ള മനുഷ്യനായിരുന്നു അബൂ ലഹബ്, നല്ല സൗന്ദര്യവാനായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖപ്രസന്നത കാരണത്താൽ അയാൾക്ക് അബൂ ലഹബ് എന്ന പേരിട്ട് വിളിപ്പേരുണ്ട്. മുഖപ്രസന്നത കാരണത്താൽ, ശാരീരിക കാന്തിയും മുഖപ്രസന്നതയും കാരണത്താലാണ് അബ്ദുൽ ഉസ്സക്ക് അബൂ ലഹബ് എന്ന വിളിപ്പേര്. അയാളുടെ യഥാർത്ഥ പേര് അബ്ദുൽ ഉസ്സയാണ്. അപ്പൊ അബൂ ലഹബിന്റെ ഇരു കരങ്ങളും എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഉസ്സയുടെ ഇരു കരങ്ങളും അത് നശിച്ചു മുടിഞ്ഞു. പിന്നെ പറയാണ് ഇരു കരങ്ങളും മാത്രമല്ല, പിന്നെയോ വതബ് അവൻ അവൻ ഒന്നടങ്കം മുടിഞ്ഞു. ഇവിടെ എന്തുകൊണ്ട് ആദ്യം തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇരു കരങ്ങളും ഒടിഞ്ഞു മുടിഞ്ഞു എന്നാണ്, ഇവിടെ അവൻ ഒടിഞ്ഞു അവൻ മുടിഞ്ഞു എന്നാണ്, എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അതിന് പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന് അവനെതിരിലുള്ള പ്രാർത്ഥനയാണ്, മറ്റൊന്ന് ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഖബറാണ്, ഖബറാണ് പ്രസ്താവനയാണ്. അതായത് ഇവിടെ തബ്ബത്ത് യദാ അബീ ലഹബിൻ, അബൂ ലഹബിന്റെ ഇരുകരങ്ങളും മുടിഞ്ഞു പോട്ടെ ഒടിഞ്ഞു പോട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അതിന്റെ ഉത്തരം കിട്ടി, അത് പ്രസ്താവിക്കുകയാണ് വതബ്. അവന്റെ ഇരു കരങ്ങൾ മാത്രമല്ല അവൻ ആ സകലം ഒടിഞ്ഞിരിക്കുന്നു മുടിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ്. അപ്പോ അറബി ഭാഷയിൽ ജുംല ഇൻഷാഇയ, ജുംല ഖബരിയ എന്ന് പറയും. ജുംല ഇൻഷാഇയ എന്നാണ് അങ്ങനത്തെ പ്രാർത്ഥന പോലുള്ളതായ ക്രിയകൾ. ഖബരിയ എന്ന പ്രസ്താവന വചനങ്ങൾ. ഇവിടെ ഇത് അബൂ ലഹബിനെതിരിലുള്ള പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ പ്രസ്താവനയാണ് ഇത്. എന്തുകൊണ്ടാണ് ഇരുകരങ്ങൾ അവന്റേത് മുടിയട്ടെ എന്ന് പറഞ്ഞത്? ഇരുകരങ്ങൾ മുടിയട്ടെ എന്ന് പറഞ്ഞത് അവന്റെ ചെയ്തികൾ അധികവും കൈകൊണ്ടുള്ള ചെയ്തികളായിരുന്നു. അബൂ ലഹബിന്റെ ചെയ്തികൾ അത് അധികവും അതിൽ അതിക്രൂരമായതും അവന്റെ കൈകൊണ്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവന്റെ ഇരു കരങ്ങളും മുടിയട്ടെ എന്നുള്ള പ്രാർത്ഥന. പക്ഷെ അതിന്റെ ജവാബ് വന്നപ്പോ വത്തബ്, അവൻ കൈകൾ മാത്രമല്ല പിന്നെയോ, അവന്റെ കൈകളും കാലുകളും കണ്ണുകളും കാതുകളും നാക്കും മൂക്കും തൊക്കും എല്ലാം മുടിഞ്ഞു, എല്ലാം മുടിഞ്ഞിരിക്കുന്നു എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ഒന്നും ബാക്കിയില്ല, അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാക്കിയില്ല, എല്ലാം അവന്റേത് മുടിഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ പ്രസ്താവിക്കണം. അതാണ് തബ്ബത്ത് യദാ അബി ലഹബിം വത്തബ് എന്ന് പറഞ്ഞ അതിന്റെ സാരം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്ന അൻഹു, അവനെ തൊട്ട് അഹനന്ന ഉപകരിച്ചു, മാ അഹനന്ന ഉപകരിച്ചില്ല, മാ അഹന അൻഹു അവനെ തൊട്ട് ഉപകരിച്ചില്ല, അവന് ഉപകരിച്ചില്ല. അവന് ആർക്ക്? അബൂലഹബിന്. അബൂലഹബിന് ഉപകരിച്ചില്ല. എന്തുപകരിച്ചില്ല? മാലുഹു, അവന്റെ സമ്പത്ത്. വമാ കസബ്, വമാ കസബ് മാ എന്നാണ് ഇവിടെ പിന്നെ മൗസൂല എന്ന് പറയും, യാതൊന്ന് എന്നർത്ഥത്തിൽ. മാ കസബ, അവൻ സമ്പാദിച്ചത്, സമ്പാദിച്ച യാതൊന്ന്. മാ കസബ് എന്നാണ് അവൻ സമ്പാദിച്ച യാതൊന്ന് എന്നാണ് അവൻ സമ്പാദിച്ചത്. വമാ കസബ് എന്നാണ് അവൻ സമ്പാദിച്ചതും, അവൻ സമ്പാദിച്ചതും. അപ്പൊ മാ അഗ്ന അൻഹു, അബൂലഹബിന് ഉപകരിച്ചില്ല. മാലുഹു, അവന്റെ സമ്പത്തും. വമാ കസബ, അവൻ അധ്വാനിച്ചതും, അവന് അധ്വാനിച്ചതും. എന്താണ് അവൻ അധ്വാനിച്ചത്? സമ്പത്തല്ലാതെ സന്താനങ്ങളാണ്. അബൂലഹബിന് ഉണ്ടായ സന്താനങ്ങളാണ് പ്രധാനമായിട്ട് ഉദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ കസ്ബിൽ പെട്ടതാണ് അവന്റെ സന്താനങ്ങൾ. ഒരു മനുഷ്യന്റെ കസ്ബ്, കസ്ബ് എന്ന അവന്റെ അധ്വാനം, അവന്റെ അധ്വാനത്തിൽ പെട്ടതാണ് അവന്റെ സന്താനങ്ങൾ. അബൂലഹബ്, അബൂലഹബ് അർവ ദമ്പതികൾക്ക് മൂന്ന് മക്കളുണ്ടായി. മൂന്ന് മക്കൾ, ഒന്ന് ഉത്തുബ, ഉത്തുബനെ കേട്ടീണ, മറ്റൊന്ന് ഉത്തൈബ, പിന്നെ നിമ്മി അഴ്ത്തത്. മൂന്ന് മക്കളാണ് അബൂലഹബ് അർവ ദമ്പതികൾക്ക്. മൂന്ന് മക്കളാണ്, ഒന്ന് ഉത്തുബ, പിന്നൊന്ന് ഉത്തൈബ, പിന്നൊന്ന് മിഅത്തബ്. ഇങ്ങനെ മൂന്ന് മക്കളാണ്. ഇതിൽ ഉത്തുബയും ഉത്തൈബയും പ്രസിദ്ധരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ കല്യാണം പറഞ്ഞു വെച്ചിരുന്നു അബൂലഹബ് ഈ മക്കൾക്ക് വേണ്ടിയിട്ട്. ഉത്തുബ റുഖയ്യയെയും ഉത്തൈബ ഉമ്മു കുൽസൂമിനെയും കല്യാണം കഴിക്കാനേന്ന് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് വാദിച്ചതോടുകൂടിയിട്ട് മക്കളെ കൊണ്ട് എന്ത് ചെയ്ത്, ഈ റസൂലുള്ളാഹിന്റെ പെൺമക്കളെ ഒഴിവാക്കി. ഇവർ വീട് കൂടിയിട്ടില്ല, റസൂലുള്ളാഹിന്റെ പെൺമക്കളോട് ഇവർ വീട് കൂടിയിട്ടില്ല, പക്ഷെ വിവാഹം പറഞ്ഞു വെച്ചതായിരുന്നു. പക്ഷെ ഉത്തുബ റുഖയ്യയെ ബാപ്പി മീ പറഞ്ഞതനുസരിച്ചൂടെ ഒഴിവാക്കി, ഉത്തൈബയെ, ഉത്തൈബ ഉമ്മു കുൽസൂമിനെ ഒഴിവാക്കി. റസൂലുള്ളാഹിന്റെ മകൾ ഉമ്മു കുൽസൂമിനെയും ഒഴിവാക്കി. മാത്രമല്ല ഈ ഉത്തൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഒരു വിഷയം സംസാരിച്ച് അയാൾ നബിയുടെ നേരെ തുപ്പി, നബിയുടെ നേരെ തുപ്പി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അയാളുടെ തുപ്പൽ റസൂലുള്ളാഹിന്റെ മേത്ത് എത്തിയിട്ടില്ല, റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ ഇയാളുടെ തുപ്പൽ എത്തിയിട്ടില്ല. പക്ഷെ അയാൾ ചെയ്തത് വലിയൊരു അപമാനമായിരുന്നു, അപമാന പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ട് റസൂലുള്ള ഇവനെതിരിൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സല്ലി അലൈഹി കൽബം മിൻ കിലാബിക്, അല്ലാഹുവേ നിന്റെ പിന്നെ കൽബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വന്യമൃഗം, ഒരു വന്യമൃഗത്തെ നീ ഇവന്റെ മേൽ ആധിപത്യം ചെലുത്തണമെന്ന് പ്രാർത്ഥിച്ച്, മനസ്സിലായ. അതുകൊണ്ട് തന്നെ അബൂലഹബ പ്രാർത്ഥന കേട്ട്, ഈ മകനെതിരിൽ മുഹമ്മദ് നിസ്ലാസ് മാതങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ട്, അതുകൊണ്ട് അബൂലഹബ് വളരെ ശ്രദ്ധിക്കുമായിരുന്നു ഈ ഉത്തൈബയെ. കാരണം അബൂലഹബിനെ അറിയാം മുഹമ്മദ് പ്രാർത്ഥിച്ചാൽ അത് കൊള്ളുന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഒരു കച്ചവട സംഘത്തിന് കൂടെ ഈ ഉത്തൈബ പോകുമ്പോൾ അബൂലഹബ് പ്രത്യേകം വസിയത്ത് ചെയ്ത് മകനെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അങ്ങനെ പിന്നെ ഈ മകനെ പിന്നെ എല്ലാവരും പിന്നെ വിശ്രമിക്കാനിരുന്നപ്പോൾ മകനെ അവരുടെ നടുവിൽ ഒട്ടകങ്ങളെ വളച്ചു നിർത്തിയിട്ട് അതിനു ഉള്ളിലാണ് ഈ മകനെ ഈ ഉത്തൈബയെ അവർ കിടത്തിയിരുന്നത്. പക്ഷേ ഒരു സിംഹം മലയിറങ്ങി വന്ന് ആൾക്കൂട്ടത്തെ പേടിച്ച് ഒട്ടകങ്ങളെ പേടിച്ച് വന്ന് ഈ ഉത്തൈബയെ കടിച്ചുകൊണ്ടുപോവുകയാണ് ചെയ്തത്. ഉത്തൈബയെ പിന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല അവർക്ക്. റസൂലുള്ളാഹിന്റെ ദുആ അവന് കിട്ടി, ഉത്തൈബ വധിക്കപ്പെട്ട്. അങ്ങനെ സിംഹം കടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. പിന്നെ അബൂലഹബിന്റെ രണ്ട് മക്കൾ, അതുകൊണ്ട് തന്നെ ഉത്തൈബ അബൂലഹബിന് ഉപകരിക്കൂല. പിന്നെ ഉത്തുബയും ഉത്തൈബിയും മേത്തബുമാണ്. ഈ ഉത്തുബ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഉത്തുബ. അതേപോലെ മേത്തബ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ പ്രമുഖരായ സഹാബികളായിരുന്നു. നബിസ്ലാസ്ലമ തങ്ങളോടൊപ്പം ഹുനൈനി യുദ്ധത്തിൽ ഉറച്ചു നിന്ന പിന്നെ ആളുകളിൽപ്പെട്ടവരാണ് ആര്? ഉത്തുബയും മേത്തബും. മേത്തബും രണ്ടുപേരും, ഇവർ രണ്ടാളും സഹാബികളാണ്. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവര് പിന്നെ മുശരിക്കായി മരിച്ച വാപ്പാക്ക് എന്ത് ഉപകരിക്കാനാണ്? എന്ത് ഉപകരിക്ക? ഒന്നും ഉപകരിക്കൂല. അതാണ് അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം ഉപകരിച്ചില്ല അവന്റെ സമ്പത്തും. അബൂലഹബ് എന്താണ് അധ്വാനിച്ചത്? അതും സമ്പാദിച്ചതും ഉപകരിച്ചില്ല. മക്കളും സന്താനവും ഒന്നും ഉപകരിച്ചില്ല. അബൂലഹബിന്റെ മരണവും മനുഷ്യന്മാര് തിരിഞ്ഞു നോക്കാത്ത രീതിയിലാണ്. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ല. ബദർ യുദ്ധത്തിൽ അബൂലഹബ് പങ്കെടുത്തില്ല. ബദർ യുദ്ധം വരെ അയാൾ ജീവിച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ ഒന്നുകിൽ മുശ്രിക്കുകൾ, മക്കയിലെ നിയമം എല്ലാവരും പോരണമെന്നാണ്, ബദറിലേക്ക് പോരണമെന്നാണ്. പോരാത്തവരുണ്ടെങ്കിൽ പകരം ആളുകളെ വിടണമെന്നാണ്. അബൂലഹബ് പകരം ആളെ വിട്ടിട്ട് മക്കത്ത് കഴിഞ്ഞുകൂടി. ബദറിൽ എന്തുണ്ടായത്? ബദറിൽ ഖുറൈശി നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെട്ടു. മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാരൊക്കെ ബദറിൽ, അബൂജഹൽ, ഉമയ്യത്ത്, ഇവരൊക്കെ എന്ത് ചെയ്ത്? ബദറിൽ കൊല്ലപ്പെട്ടു. പക്ഷെ അവിടെ ആര് കൊല്ലപ്പെട്ടില്ല? അബൂലഹബ് കൊല്ലപ്പെട്ടില്ല. പക്ഷെ ബദറിലെ പരാജയ വാർത്തയുമായിട്ട് എന്ത് ചെയ്ത്? ബദറിൽ നിന്നൊരു സന്ദേശവാഹകൻ വന്ന്, ഹൈസുമാൻ എന്നാ പറയാക്ക്, ഹൈസുമാൻ. ഈ ഹൈസുമാൻ വന്ന് ബദറിൽ വലിയ ട്രാജഡിയാണ് മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായത്, മക്കാർക്ക് ഉണ്ടായത് എന്നുള്ളത് അയാള് അറിയിച്ചത്. അയാൾ കുതിരപ്പുറത്ത് വന്ന് ആ കുതിരയെ മക്കയിൽ നിന്ന് അടുക്ക് പിന്നെ പിന്നെ മൂടി തിരിച്ചു നിർത്തി, ആ കുതിരയുടെ ശരീരാവയവങ്ങൾ ചെത്തി. അങ്ങനെ വളരെ പിന്നെ അപകടകരമായ, വളരെ മോശമായ പരാജയമാണ് ഉണ്ടായതെന്ന് അറിയിക്കാനാണ് ഹൈസുമാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ മക്കാരോട് എന്ത് ചെയ്ത്? ബദറിലെ പരാജയം പറഞ്ഞു. പറഞ്ഞപ്പോ അബൂലഹബും ഉമ്മുൽ ഖൈറും അബൂ റാഫിയും അവര് കഅബയുടെ പരിസരത്ത് ഹിജറിലിരിക്കുകയാണ്. അപ്പോഴാണ് ഹൈസുമാൻ വന്നിട്ട് ബദറിൽ ഇവര് മക്കാര് തോറ്റ വാർത്ത പറയുന്നത്. അപ്പോ എന്താണ് സംഭവിച്ചതെന്ന് അബൂലഹബ് ചോദിക്കുമ്പോ പിന്നെ ഹൈസുമാൻ പറയാണ്, നമ്മളുടെ നേതാക്കന്മാര് നിലംപരിശായി, ഒരു വെളുത്ത പട മാനമിറങ്ങി ഒരു വെളുത്ത പട വരുന്നത് ഹൈസുമാൻ പറയാൻ ഇവരോട്, അബൂലഹബിനോട് പറയാണ്. അപ്പൊ അബൂ റാഫിയ കൂടെ ഉണ്ട്, ഉമ്മുൽ ഖൈറും ഉണ്ട്, അവർ രണ്ടാളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവര് പിന്നെ വളരെ ഒതുക്കപ്പെട്ട നിലയിലാണ് അവിടെ ഉള്ളത്, മക്കയിലുള്ളത്. അപ്പൊ ഇത് ഹൈസുമാൻ പറഞ്ഞപ്പോ, ഒരു വെളുത്ത പട ഇറങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ അബൂ റാഫിയ എന്ത് ചെയ്ത്? ഒരൊറ്റ ചാട്ടാണ്, സന്തോഷത്താൽ ചാടിയിട്ട് പറഞ്ഞു അത് മലക്കുകളാണ് എന്ന് പറഞ്ഞിട്ട് സന്തോഷം പ്രകടിപ്പിച്ച്. അപ്പൊ അബൂലഹബ് ഒരൊറ്റ അടിയാണ്, കാരണം അബൂലഹബ് പിന്നെ അത് തീരെ സഹിച്ചില്ല. നല്ല ഒരു അടിയടിച്ച് അബൂ റാഫിനെ. അത് കണ്ടപ്പോ ഉമ്മുൽ ഖൈർ എന്ത് ചെയ്ത്? ഉമ്മുൽ ഖൈർ അവിടെ നിന്ന് ഒരു കല്ലെടുത്തിട്ട് അബൂലഹബിന്റെ തലക്കടിച്ച് അബൂലഹബിന്റെ തല പൊട്ടി. അങ്ങനെ ആ അടിയിൽ പിന്നെ രക്തമൊലിച്ച് തല പൊട്ടി പ്രയാസപ്പെട്ട് അബൂലഹബ് വളരെ രോഗിയായി മാറി. അയാൾ മക്കയിൽ പിന്നെ വേദന സഹിക്ക വയ്യാതെ ഒരു മൂലയിൽ പോയി വീണ് അങ്ങനെ അവിടെ വെച്ച് മരിക്കുക ചെയ്തത്. ബദറിൽ നിന്ന് ബദറിൽ പങ്കെടുത്ത ആളുകൾ വരുമ്പോ അവർ ഭയങ്കര ട്രാജഡി ആയിട്ടല്ലേ വരുന്നത്. അവർ ഓരോരുത്തരും അവരെ അവിടെ നേതാക്കന്മാരും അവരുടെ വാപ്പാരും സഹോദരങ്ങളൊക്കെ കൊല്ലപ്പെട്ട വാർത്തയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത അബൂലഹബ് വീണിറക്കണത് നോക്കാൻ അവർക്ക് സമയമുണ്ടായില്ല, മനസ്സും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആരും തിരിഞ്ഞു നോക്കാത്ത രീതിയിലാണ് അബൂലഹബ് എന്ത് ചെയ്തത്? അബൂലഹബ് ബദറിനെ തുടർന്ന് മക്കയിൽ കൊല്ലപ്പെട്ടത്. ദുർഗന്ധം വമിക്കും എന്നൊരവസ്ഥ വന്നപ്പോഴാണ് അബൂലഹബിനെ മണ്ണിട്ട് മൂടിയത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അബൂലഹബിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബിന് അവന്റെ സമ്പത്തും അവന്റെ സമ്പാദ്യം അധ്വാനം അത് ഉപകരിച്ചില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതങ്ങനെ തന്നെ ഈ ദുനിയാവിലും പിന്നെ പരലോകത്തിന്റെ കാര്യം അതാണ് ഇനി ഇവിടെ പറയാൻ പോണത്. സയസ്ലനാറൻ ദാത ലഹബ്. ഇവിടെ മാ അഗ്ന അൻഹു, അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം ഉപകരിച്ചില്ല മാലുഹു അവന്റെ സമ്പത്ത്, വമാ കസബ് അവൻ സമ്പാദിച്ചത്. ഇവിടെ ഉപകരിച്ചില്ല എന്നാണ് നമ്മൾ ഈ മാക്കർത്ഥം പറഞ്ഞത് അല്ലെ. മാക്കർത്ഥം പറഞ്ഞത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ മാ എന്നുള്ളത് നിരാകരിക്കാനല്ല, നഫീന്റെ മായല്ല, പിന്നെ അത് ഇസ്തിഫാമിന്റെ മായാണ്. അപ്പൊ ആ അർത്ഥപ്രകാരം അള്ളാഹു ചോദിക്കുകയാണ്, മാ അഗ്ന അൻഹു മാലുഹു, അവന്റെ സമ്പത്ത് അവന് എങ്ങനെ ഉപകരിക്കാനാണ്? എന്ത് ഉപകാരം ചെയ്യാനാണ് എന്ന് അള്ളാഹു ചോദിക്കുന്നതായിട്ട് അങ്ങനെ അർത്ഥം വെച്ചവരുണ്ട്. അത് ശരിയാണ്. അള്ളാഹു ചോദിക്കണം, മാ അഗ്നാനുഹു മാലുഹു, അവന്റെ സമ്പത്ത് അവന് എന്ത് ഉപകാരമാണ് ചെയ്തത്, മാ കസബ്, അവൻ സമ്പാദിച്ചതും. അപ്പോ ഇവിടെ ചോദ്യമായിട്ടും ഈ മാക്ക് അർത്ഥം പറയാം, അല്ലെങ്കിൽ നിരാകരണമായിട്ടും എന്ത് ചെയ്യാം, ഈ മാക്ക് അർത്ഥം പറയാം. ഉപകരിച്ചില്ല എന്നും പറയാം, എന്ത് ഉപകാരം ചെയ്യാനാണ് എന്നുള്ള അർത്ഥത്തിലും അർത്ഥം പറയാവുന്ന. ദുനിയാവിൽ തന്നെ അബൂ ലഹബിന്റെ അവസ്ഥ അള്ളാഹു പറയാണ്, സയസ്ല നാറൻ ദാത ലഹബ്. സയസ്ല, യസ്ല എന്ന് പറഞ്ഞാൽ സലിയ, യസ്ല എന്ന് പറഞ്ഞാൽ കിടന്നെരിയുക എന്നറിയില്ലേ, കിടന്നെരിയുക, അതിനാണ് പ്രയോഗിക്കുക. സയസ്ല സ എന്നുള്ളത് തസ്വീഫിന്റെ വഴിയെ, ഭാവിയിൽ വഴിയെ, ഇതാണ് സ യസ്ല, യസ്ല എന്നുള്ളതാണ് ക്രിയ. അവൻ കിടന്നെരിയും, വഴിയെ അവൻ കിടന്നെരിയും. എവിടെ കിടന്നെരിയും? നാറൻ, നാറൻ എന്ന് പറഞ്ഞാൽ തീയിൽ, തീയിൽ. എങ്ങനെയുള്ള തീ? ദാത ലഹബിൻ, ദാത ലഹബ്, ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല, ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല. നാർ എന്നുള്ളത് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് ദാത ലഹബ്, ജ്വാലകൾ ഉള്ള, ജ്വാലകൾ ഉള്ള. ഇത് പുല്ലിംഗായിരുന്നുവെങ്കിൽ ദു ലഹബ് എന്നാ പറയാ, ദു ലഹബ്. ഇവിടെ സ്ത്രീലിംഗ് ആയതുകൊണ്ട് ദാത ലഹബ്. അപ്പൊ ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല, ദാത ലഹബ് ജ്വാല ഉള്ള. നാറൻ തീയിൽ, സയസ്ല വഴിയെ അവൻ കിടന്നെരിയും, വഴിയെ അവൻ കിടന്നെരിയും. അല്ലാഹുമ്മ അജ്റ്നാ മിനന്നാർ. അത് പരലോകത്ത്, ആഖിറത്തിൽ. സയസ്ല അവൻ വഴിയെ കിടന്നെരിയും, നാറൻ ദാത ലഹബ് ജ്വാലയുള്ള തീയിൽ. നരകത്തെയാണ് ഉദ്ദേശിക്കുന്നത്, നാർ എന്നാണ് അവിടെ ഉദ്ദേശം, ജഹന്നമാണ്, ജഹന്നമാണ്. ജഹന്നമിന്റെ പ്രത്യേകത, ജഹന്നമിന് എന്തുണ്ട്? ലഹബുണ്ട്. ജഹന്നമിന് എന്തുണ്ട്? ലഹബുണ്ട്. അതാണ് ജഹന്നമിന്റെ പ്രത്യേകത. കുല്ലമാ ഖബത് സിദിനാഹും സഈറ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, കുല്ലമാ ഖബത്, നരകത്തി കത്തി അണയുമ്പോഴെല്ലാം, സിദിനാഹും സഈറ, നാം അതിന് ജ്വാലകളെ വർദ്ധിപ്പിക്കുമെന്നാണ്, ജ്വാലകളെ വർദ്ധിപ്പിക്കും. അപ്പൊ നരകത്തി അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സജ്ജമാക്കിയത് ജ്വാലകൾ കൊണ്ടാണ്. നരകത്തി അതിന് ജ്വാലകളാണ്. എങ്ങനെയുള്ള ജ്വാലകൾ? അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നഹ തർമി ബിശററിൻ കൽ ഖസർ കഅന്നഹു ജിമാലതുൻ സുഫർ. എന്താണ് ആയത്ത്? ഏത് സൂറത്തിലാ? സൂറത്തുൽ മുർസലാത്തിൽ. ഇൻതലിഖു ഇലാ ദില്ലി ദി സലാസി ശുഅബ് ലാ ദലീലി വലാ യുഗ്നി മിനൽ ലഹബ്. ജ്വാലകൾ ഉള്ള നരകത്തിയിലേക്ക് പോകാൻ പറയാണ്. ആ ലഹബുകളുടെ പ്രത്യേകത പറയാണ്. നരകത്തിയിലെ ലഹബുണ്ടല്ലോ, തീ ജ്വാലകൾ, തർമി ബിഷറിൻ, അത് തീപ്പൊരികളെ എടുത്തെറിയും. എങ്ങനെയുള്ള തീപ്പൊരികൾ? കൽക്കസർ, കൊട്ടാര സമാനമായ, കൊട്ടാരങ്ങളുടെ വലിപ്പത്തിലുള്ള തീപ്പൊരികളെ എടുത്തെറിയുന്ന ജ്വാലകളാണ്. അതിന്റെ വർണ്ണം കഅന്നഹ ജിമാലത്തുൻ സുഫർ, മഞ്ഞ ഒട്ടകങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ആ ഒട്ടകക്കൂട്ടങ്ങളുണ്ടല്ലോ, അതേപോലെ ആയിരിക്കും അതിന്റെ വർണ്ണം. അങ്ങനെയുള്ള വർണ്ണമുള്ള കൊട്ടാര സമാനമായിട്ടുള്ള തീപ്പൊരികളെ എടുത്തെറിയുന്ന ജ്വാലകൾ എന്നാണ്. അപ്പൊ വലിയ തീപ്പൊരികളെ എടുക്കുന്ന ജ്വാലയാണ് നരകത്തീന്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദബില്ല, അങ്ങനെയുള്ള അതാണ് നരകത്തി, ദാത ലഹബ്. ആ ദാത ലഹബായ നാറൻ, നരകത്തിൽ സയസ്ല വഴിയെ അബൂ ലഹബ് കിടന്നെരിയും, കിടന്നെരിയും. അബൂ ലഹബ് മാത്രമല്ല, വമ്രഅതുഹു ഹമ്മാലത്തൽ ഹതബ്, വമ്രഅതുഹു അവന്റെ ഇമ്രഅത്തു, അവന്റെ ഇമ്രഅത്ത്, ഇമ്രഅത്ത് എന്നാല് സ്ത്രീ, ഇവിടെ ഉദ്ദേശിക്കുന്ന ഭാര്യയാണ്. വമ്രഅതുഹു അവന്റെ ഭാര്യ, ഭാര്യയും, വമ്രഅതുഹു ഇമ്രഅതുഹു എന്നാണ് അവന്റെ ഭാര്യ, വമ്രഅതുഹു അവന്റെ ഭാര്യയും. ആരാ അവന്റെ ഭാര്യ? അവന്റെ ഭാര്യന്റെ പേരെന്താ? അർവ, അല്ലെങ്കിൽ ഔറ, ഔറ. അവളുടെ വിളിപ്പേരാണെന്ത്? ഉമ്മു ജമീൽ. അവൾ ഏത് ഗോത്രക്കാരിയാണ്? അവൾ ബനു ഉമയ്യ ഗോത്രക്കാരിയാണ്. ബനു ഉമയ്യ ഗോത്രക്കാരിയായ അർവ ബിന്ദ് ഹർബ്, അർവ ബിന്ദ് ഹർബ് എന്ന ഉമ്മു ജമീലാണ് അവന്റെ പെണ്ണ്, അവന്റെ ഭാര്യ. അവളും, അവളും എന്താ പറഞ്ഞ ഇവിടെ സയസ്ല, അങ്ങട്ടാണ് അത്ഫ്, നരകത്തിയിൽ കിടന്നെരിയും, കിടന്നെരിയും. നരകത്തിയിൽ അവർ കിടന്നെരിയുമ്പോ ഏതാണ് അവളുടെ ഹാല്, അവളുടെ അവസ്ഥ? അവള് ഹമ്മാലത്തൽ ഹതബാണ്. ഹമ്മാലത്തൽ ഹതബ് എന്ന് പറഞ്ഞാൽ ഹമ്മാല എന്ന് പറഞ്ഞാൽ ചുമക്കുന്നവളാണ്. ചുമക്കുന്നവൾ എന്താ ചുമക്കുന്നത്? ഹതബ്. ഹതബ് എന്ന് പറഞ്ഞാൽ വിറക്. വിറക് ഹമ്മാലത്തൽ ഹതബ്, വിറകുകൾ ചുമക്കുന്ന ചുമക്കുന്നവളായ അവസ്ഥയിൽ അവന്റെ ഇമ്രാത്തും സയസ്ലാനാറൻ ദാത്തലഹ ഫീ ജീദിഹ ഹബ്ലും മിൻ മസദ്. ഫീ ജീദിഹ, അവളുടെ ജീദിലുണ്ട്. ജീദ് ഫീ ജീദി, അവളുടെ എന്ന് പറഞ്ഞാൽ ഈ ഇമ്രാത്ത്, അവന്റെ പെണ്ണ് അർവയുടെ, അവളുടെ ജീദിലുണ്ട്. ജീദ് എന്ന് പറഞ്ഞാൽ എന്താ? ജീദ് എന്നാല് കഴുത്തിനാ പറയാ, കഴുത്തിന്. ഈ കഴുത്തിന് ജീദ് അറിയാം. ജാഹിലിയ കാലത്ത് ഇസ്ലാമിന് മുമ്പ് ഒരു അറിയപ്പെട്ട കവിയായിരുന്നു ഇമ്രുൽ ഖൈസ്. ഇമ്രുൽ ഖൈസ്, ഇമ്രുൽ ഖൈസ് ഇവർക്കൊരു കാമുകി ഉണ്ടായിരുന്നു. അപ്പൊ ആ കാമുകിയെ പല ശരീരാവയവങ്ങളും വർണ്ണിച്ച് വർണ്ണിച്ച് അവസാനം കഴുത്തിലെത്തി. കഴുത്തിലെത്തിയപ്പോൾ മുപ്പര് വർണ്ണിക്കുകയാണ്, വജീദുൻ കജീദി റീമി ലൈസ ബിഫാഹിഷിൻ ഇദാഹിയ നസ്സത്ഹു വലാ ബിമുഅത്തലീനാണ്. വജീദുൻ, കാമുകിയുടെ കഴുത്ത് കജീദി റീമി, മാൻപേടയുടെ കഴുത്ത് പോലെയാണെന്ന്. ഇദാഹിയ നസ്സത്ഹു, അവളിങ്ങനെ എത്തി നോക്കിയാൽ, വജീദുൻ കജീദി റീമി ലൈസ ബിഫാഹിഷിൻ ഇദാഹിയ നസ്സത്ഹു വലാ ബിമുഅത്തലി. അവിടെ കവിത തന്നെ അത് ജീദ് എന്ന് പറഞ്ഞാൽ അവിടെ കഴുത്താണ്, കഴുത്ത്. ഫീ ജീദി, അവളുടെ കഴുത്തിലുണ്ട് ഹബിലുൻ. ഹബിൽ എന്നാണ് കയർ. കയർ എന്തിന്റെ കയറാണ്? മിൻ മസദ്, മസദിൽ നിന്നുള്ള. മസദ് എന്ന് പറഞ്ഞാൽ ലീഫിന് പറയും. ലീഫ് ഈത്തപ്പനന്റെ എന്തായാലും പറയാ, ആ പട്ട, ഈത്തപ്പനപ്പട്ട, പനംപട്ട. അതേപോലെ തന്നെ ശക്തമായി പിരിച്ചുണ്ടാക്കണ കയറിനും മസദ് എന്ന് പറയും. ശക്തമായി പിരിച്ചുണ്ടാക്കണ കയറിന് മസദ് എന്ന് പറയും. അതേപോലെ മസദ് രോമം ഉണ്ടല്ലോ, ഈ ഒട്ടകങ്ങളുടെയൊക്കെ രോമം, ആ രോമങ്ങൾ മടഞ്ഞുണ്ടാക്കണ കയറിനും മസദ് എന്ന് പറയും. മസദ് എന്ന് പറയും മസദ്. ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട് ഹബ്ലുൻ കയർ മിൻ മസദ്, മസദിനാലുള്ള. മസദിനാലുള്ള എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ ലീഫ്, ഈത്തപ്പനയുടെ ലീഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ പട്ട, ഈത്തപ്പനയുടെ എന്താ അതിന് പറയാ, ലീഫ്. ആ പിന്നെ ഈത്തപ്പനന്റെ പിന്നെ പട്ടന്റെ ഇത് നാര്, നാര്, ഈത്തപ്പന നാര്, ഈത്തപ്പന നാര്, അതിനാലുള്ള കയർ. അല്ലെങ്കിൽ ശക്തമായി പിരിച്ചുണ്ടാക്കിയ കയർ, അതാണ് ഹബലും മിമസന ശക്തമായി പിരിച്ചുണ്ടാക്കിയ കയർ. അത് രോമക്കയറാണ്. അങ്ങനെ തഫ്സീറുകൾ പലതും കാണാൻ സാധിക്കും. ഈ മസദ് എന്നുള്ളതിന്റെ അർത്ഥത്തിലുള്ള വ്യത്യാസം ഭാഷാപരമായി ഭിന്നമായത് കാരണത്താൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷം മുഫസ്സിരികളും പറഞ്ഞത് പിന്നെ അന്ന് അവർ കൊണ്ടിടന്നിരുന്ന കയർ ഈ ഈത്തപ്പന നാരിന്റെ കയറാണ്. അതുകൊണ്ട് ഇവിടെ പിന്നെ കർമ്മത്തിനനുസരിച്ചാണ് പ്രതിഫലം. അൽ ജസാ മിൻ ജിൻസിൽ അമൽ, കർമ്മത്തിനനുസരിച്ചാണ് പ്രതിഫലം. ഈ പെണ്ണിന്റെ പ്രത്യേകത അവൾ എന്ത് ചെയ്യുമായിരുന്നതാണ്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിക്കുന്ന നടക്കുന്ന വഴികളിലൊക്കെ ഉപദ്രവങ്ങൾ കൊണ്ടുവന്നിടും. അപ്പൊ വിറക് കൊണ്ടുവന്നിടും, മുള്ളു കൊണ്ടുവന്നിടും. അതൊക്കെ കെട്ടിയേറ്റാൻ വേണ്ടിയിട്ട് അവൾ ഒരു കയറന്നെ കൊണ്ടിടന്നിരുന്നു, എവിടെ കണ്ടാലും പെറുക്കി കെട്ടാൻ വേണ്ടിയിട്ട് കഴുത്തില്. അപ്പോ അങ്ങനെയായിരുന്നു അവളുടെ ഒരു ദ്രോഹം. അതുകൊണ്ട് തന്നെ അവളുടെ ആ ചെയ്തിക്കനുസരിച്ചാണ് അവളുടെ ആ ശിക്ഷ. അവൾ നരകത്തിൽ വിറക് ചുമക്കുന്നവളായിട്ട് കിടന്നരിയും, അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാരിനാലുള്ള കയറുണ്ടായിരിക്കും. കയർ ഉണ്ടായിരിക്കും. ഇതിൽ കുറെ വിഷയങ്ങൾ. ഒന്ന്, ഈ സൂറത്ത് ഇറങ്ങുന്നത് ഏകദേശം ഹിജ്റയുടെ അല്ല നുബുവത്തിന്റെ മൂന്നാം വർഷം അല്ലെങ്കിൽ നാലാം വർഷം ആ ടൈമിലാണ്. മൂന്നാം വർഷത്തിന്റെ അവസാനത്തിൽ, ഒടുവിൽ, അല്ലെങ്കിൽ നാലാം വർഷത്തിന്റെ തുടക്കത്തിലാണ് നുബൂവത്തിന്റെ. ഈ സൂറത്ത് ഇറങ്ങിയിട്ടും പിന്നെയും കുറെ കാലം ആര് ജീവിച്ചിട്ടുണ്ട്? അബൂലഹബ് ജീവിച്ചിട്ടുണ്ട്. ഹിജ്റയുടെ രണ്ടാം വർഷമാണ് ബദർ യുദ്ധം. ഹിജ്റയുടെ രണ്ടാം വർഷമാണ് ബദർ യുദ്ധം. ഹിജ്റയുടെ രണ്ടാം വർഷം ബദർ യുദ്ധത്തിന് ശേഷമാണ് അബൂലഹബ് കൊല്ലപ്പെടുന്നത്. അബൂലഹബ് കൊല്ലപ്പെടുന്നത് തന്റെ പേരിൽ ഇങ്ങനെ ഒരു തന്റെ പേരിലും തന്റെ ഭാര്യന്റെ പേരിലും ഇങ്ങനെ ഒരു സൂറത്തിറങ്ങിയിട്ടും വർഷങ്ങൾ ആര് ജീവിച്ചിട്ടുണ്ട്? അബൂലഹബ് ജീവിച്ചിട്ടുണ്ട്. അബൂലഹബ് ജീവിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഇസ്ലാമിലേക്ക് വരാനോ അല്ലെങ്കിൽ തന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കാനോ സന്മാർഗം ഉൾക്കൊള്ളാനോ ആര് കൂട്ടാക്കിയില്ല? അബൂലഹബ് കൂട്ടാക്കിയിട്ടില്ല. അബൂലഹബ് കൂട്ടാക്കിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് എന്നതിന്റെ ഒരു തെളിവാണത്. വിശുദ്ധ ഖുർആന്റെ ഒരു അമാനുഷികത കൂടിയാണത്, മുഅ്ജിസത്ത് കൂടിയാണത്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ വിഷയത്തിൽ ഈ പ്രവചിച്ചത് അത് അബൂലഹബിന് ബാഹ്യമായിട്ടെങ്കിലും ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ചെയ്യാമായിരുന്നു, ഇതിനെ പിന്നെ എന്ത് ചെയ്യാമായിരുന്നു, മോശപ്പെടുത്തി കാണിക്കാമായിരുന്നു. പക്ഷെ അബൂലഹബിന് അങ്ങനെ ഒരു മനസ്സന്നെ വന്നില്ല എന്നുള്ളതും വിശുദ്ധ ഖുർആൻ എന്ത് പ്രവചിച്ചോ ആ പ്രവചനം അതേപോലെ പുലർന്നു എന്നതും ഇവിടെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അബൂലഹബും അബൂലഹബ് അബ്ദുൽ അസ ഉമ്മു ജമീലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളാണ്, തൊട്ട നെയ്ബർമാർ, അയൽവാസികൾ എന്ന് പറഞ്ഞാൽ ഒരു ചുമരാണ് രണ്ടാൾക്കും, ഒരു ചുമരായിരുന്നു രണ്ടു കൂട്ടർക്കും, തൊട്ട അയൽവാസികളാണ്. അപ്പൊ അയൽവാസികളാകുമ്പോ എങ്ങനെ പെരുമാറേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ ഉപദ്രവങ്ങൾ അത് സഹിക്കവയ്യാതായി. കാരണം എന്താ, അവരുടെ വീടുകളിൽ കുമിഞ്ഞുകൂടുന്ന വേസ്റ്റുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുമരത്തിടും. മാത്രമല്ല ഇവള് കെട്ടിയേറ്റി കൊണ്ടുവരുന്ന വറകുകളും മുള്ളുകളും അതും കൊണ്ടുവന്നിടും, പ്രയാസപ്പെടുത്തും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്ന് നമസ്കരിക്കാനോ തുള്ള തുറന്നൊന്ന് ഓതാനോ അവസരം ഇവര് നിഷേധിക്കും. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അറബികൾക്ക് ഒരു പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. അവര് മുസ്ലിമായാലും മുസ്ലിം അല്ലെങ്കിലും, അല്ലെങ്കിൽ അവര് പിന്നെ ഈ കുടുംബപരമായ കൂറുണ്ടായിരുന്നു, കുടുംബപരമായിട്ടുള്ള കൂറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്തിന്റെ ഏഴാമത്തെ വർഷം ഷഅബ് ബനി താലിബ് മലഞ്ചെരുവിൽ ഉപരോധിക്കപ്പെട്ടപ്പോ ബനു ഹാഷിമിലെയും അതേപോലെ ബനു മുത്തലിബിലെയും മുസ്ലിമും കാഫിറും ഒരുപോലെ റസൂലുള്ളാഹിനോടൊപ്പം ചെയ്തിരുന്നു. ആ ഉപരോധത്തിൽ പങ്കാളികളായി ഖുറൈശികൾക്കെതിരിൽ. ഖുറൈശികൾക്കെതിരിൽ മുസ്ലിമും അമുസ്ലിമും ഒക്കെ എന്ത് ചെയ്ത്? റസൂലുള്ളാഹിനോടൊപ്പം ചെയ്ത് കൂറു പുലർത്തിയിട്ട് അവര് ആ ഉപരോധത്തിൽ പങ്കെടുത്ത് ഇവരുടെ ഖുറൈശികളുടെ ഇവർക്കെതിരെയുള്ള ഉപരോധത്തിൽ അവരൊക്കെ പങ്കെടുത്ത്. അബൂലഹബ് ഒഴിച്ചു. അപ്പൊ അബൂലഹബ് പിന്നെ ആ പിന്നെ ബനു ഹാഷിമിലുള്ള ആളുകളുടെ ആ സഹകരണം ഉണ്ടല്ലോ, അതുപോലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റസൂലുള്ളാഹിനെ നേരെ ഉണ്ടായില്ല. മാത്രല്ല റസൂലുള്ളാഹി ബനു ഹാഷിമിലെ ഒരു മെമ്പറാണ് ഇയാൾ എന്ന് മാത്രല്ല, ഇയാൾ അയൽവാസി കൂടിയാണ്. അപ്പൊ ആ നിലക്കും എന്ത് ചെയ്യണം, സ്വന്തം അയൽവാസിയെ പരിഗണിക്കണം. ആ ഒരു പരിഗണനയും ആരുന്നുണ്ടായില്ല അബൂലഹബിന്റെ അടുത്തുണ്ടായില്ല. എന്ന് മാത്രല്ല ഉപദ്രവങ്ങൾ നാൾക്ക് നാൾ പെരുകുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, യാ ബനു അബ്ദുമനാഫ്, അബ്ദുമനാഫിന്റെ മക്കളെ, അയ്യ ജിവാരിൻ ഹാദാ, ഇതെന്തൊരു അയൽപ്പക്ക ബന്ധമാണ്, ഇതെന്ത് ഒരു അയൽപ്പക്ക ബന്ധമാണ്. അബ്ദുമനാഫിന്റെ മക്കളെ വിളിക്കുമ്പോ ആരായ ഉദ്ദേശം? ഇവരൊക്കെയാണ്, അബ്ദുൽ ഷംസിന്റെ മക്കളുണ്ട്, ഹാഷിമിന്റെ മക്കളുണ്ട്, മുത്തലിബിന്റെ മക്കളുണ്ട്, അതേപോലെ നൌഫലിന്റെ മക്കളുണ്ട്. മനസ്സിലായോ? ഇവരൊക്കെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് ഇതെന്ത് അയൽപക്കാണ്. കാരണം അത്രമാത്രം ഉപദ്രവമാണ് ഈ രണ്ടാളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജയിൽ ആൺമക്കളുണ്ടായി. ഖാസിം എന്ന കുട്ടി ആദ്യം ഉണ്ടായി. ആ ഖാസിം എന്ന കുട്ടി ഉണ്ടായി, അത് മരിച്ചു, പ്രസവിച്ച ഉടനെ മരിച്ചു. ഇന്നത്തെ മാതിരി അന്ന് വീടുകളിലാണല്ലോ പ്രസവം. മനസ്സിലായോ? അപ്പോ അയൽപക്കാണ് സഹകരിക്കുക, കുടുംബങ്ങളാണ് സഹകരിക്കുക. ഖദീജ റളിയല്ലാഹു തആലനെ പ്രസവിച്ചു ഖാസിം എന്ന കുട്ടി, ആ കുട്ടി മരിച്ചു. പിന്നെ പ്രസവിച്ച് അത് അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയും മരിച്ചു. അപ്പോ ആശ്വസിക്കേണ്ടത് ആരാണ്? ആശ്വസിപ്പിക്കേണ്ടത് അയൽവാസികളാണ്. ഇവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദനിക്കുന്ന മനസ്സിൽ അവർ മുറിവ് വീഴ്ത്തുകയാണ് ചെയ്തത്. അനന്തരം എടുക്കാൻ ഒരു ആന്തരി പോലും ശേഷിക്കാത്തവനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഇവര് കളിയാക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി. അത് റസൂലുള്ളാഹിക്ക് വലിയ വേദന ഉണ്ടായി. എന്ന് മാത്രമല്ല അബൂലഹബ് രണ്ടാമത്തെ ആൺകുട്ടിയും മരിച്ചപ്പോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുള്ളയും മരിച്ചപ്പോ അബൂലഹബ് വേഗം ഖുറൈശികളുടെ ക്ലബിലേക്ക് ഓടിയിട്ട് അവിടെ ചെന്നിട്ട് പറയാണ്, മുഹമ്മദിന്റെ കാര്യം കഷ്ടം തന്നെ, രണ്ടാമത്തെ ആൺകുട്ടിയും മരിച്ചു. അവര് ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരെടുത്തിട്ട് പിന്നീട് മുഹമ്മദിന്റെ കാലശേഷം നിർവഹിക്കാൻ പോലും ഒരാൾ ഇല്ലാത്ത അവസ്ഥയാണുള്ളത് എന്ന് സ്വന്തം അണാപ്പ. അബൂലഹബ് അയൽവാസി അബൂലഹബ് എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിയിട്ട് ഖുറൈശികളോട് സംസാരിക്കാണ്. അപ്പൊ അത്രമാത്രം ദുഷ്ടനായിരുന്നു ആര്, ഈ അബൂലഹബ്. അതേപോലെ തന്നെയാണ് അർവ എന്ന് പറയുന്ന ഉമ്മു ജമീലും. അബൂലഹബിന്റെ ദുഷ്ടചെയ്തികൾക്ക് മനസ്സിലല്ലേ കൈകൊട്ടണ, അതിന് പിന്നെ പ്രോത്സാഹനം നൽകുന്ന പെണ്ണായിരുന്നു ഈ ഉമ്മു ജമീൽ. അവള് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇങ്ങനെ കഅബയുടെ പരിസരത്ത് ഇരിക്കണം, കഅബയുടെ പരിസരത്ത് ഇരിക്കുമ്പോൾ ഇവളൊരു പിടി കല്ലേറ്റ് വരുന്നത് കല്ലേറ്റ്. അപ്പൊ അബൂബക്കറിനോട് ചോദിക്കാണ്, റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, പിന്നെ അയിന സാഹിബ്, നിന്റെ കൂട്ടുകാരനവിടെ? അപ്പൊ റസൂൽ അവിടെ ഉണ്ട്, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവളുടെ കണ്ണിനെ തൊട്ട് റസൂലുള്ളാഹിക്ക് മറട്ട്, ഇവൾക്ക് മറട്ട്, റസൂലിനെ തൊട്ട് കാണുന്നതിനെ തൊട്ട് ഇവൾക്ക് മറട്ട്. അപ്പൊ റസൂലുണ്ട് അതിന്റെ എറിയാൻ വേണ്ടി വന്നാണ്, പക്ഷെ എടുത്തു നോക്കുമ്പോ കാണുന്നില്ല. അപ്പൊ അയിന സാഹിബ്, നിന്റെ കൂട്ടുകാരൻ എവിടെ? എന്നിട്ട് അബൂബക്കറിനോട് ചോദിക്കാണ്, അവൻ എന്റെ ഭർത്താവിനെ ആക്ഷേപിച്ച് പിന്നെ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചു. ഇതാണ് ഉമ്മു ജമീൽ. ഉമ്മു ജമീൽ അതേപോലെ തന്നെ ഇതുപോലുള്ളതായ ഉപദ്രവങ്ങൾ അവളിൽ നിന്ന് നിരന്തരമായിട്ട് തുടരുകയാണ്. അവള് റസൂലിനെ വിളിച്ചിരുന്നതിന്റെ മുസമ്മം എന്നാണ്, മുസമ്മം എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ ആക്ഷേപാർഹൻ എന്നാണ് അർത്ഥം. ആക്ഷേപാർഹൻ ആ വിളിയാണ് അവൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പിന്നെ വിളിക്കാനുണ്ടായിരുന്നത്. വളരെ ദുഷിച്ച ഒരു പെണ്ണായിരുന്നു ഈ അർവ ബിന്ത് ഹർബ്, അതേപോലെ തന്നെ അബൂലഹബും. ഈ ഒന്നൊന്നിനുണ്ടല്ലോ ചക്കിക്കൊത്ത ചങ്കര എന്നറിയും അല്ലേ, ചിലതുണ്ടാവും ഒന്ന് വടക്കാണെങ്കിൽ മറ്റേത് കുറച്ച് നല്ലത്, അല്ലെങ്കിൽ ഇത് വടക്കാണെച്ച് ഇത് നല്ലത്, ഇങ്ങനെ ഉണ്ടാവും. ഇത് രണ്ടും ഒരുപോലെ ആയിട്ടുണ്ടെങ്കിലോ, പിന്നെ ചത്തതിനൊക്കുമ്പോ ജീവിച്ചിരിക്കലും നടന്മാരെ അയൽപക്കത്ത് താമസിക്കുമ്പോ ഇത് ഒരു കഥ വായിച്ചല്ലോ, കഥയിൽ എന്താ വായിച്ച്, പിന്നെ ഒരു പെണ്ണ് ഏതേരം വീട്ടിന്ന് ഇങ്ങനെ അയലോക്കത്തേക്ക് നോക്കും, നല്ല ഗ്ലാസ് ഇട്ട ജനല, അതിലിങ്ങനെ അയലോക്കത്തേക്ക് നോക്കും. റൂൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ അയലോക്കത്തുള്ള പെണ്ണിനെ കുറിച്ചിട്ട് പറയല, അപ്പക്ക് പണി ഇവിടെ ഇരുന്നിട്ട് ഭർത്താവിനോട് പറയും, കണ്ടോ ഓളെ അലക്കിയ ഡ്രസ്സ് കണ്ടോ, അലക്കിയിട്ട് തെളിഞ്ഞിട്ടില്ല, ഓളെ വീടിന്റെ ചുമരിയുണ്ട്, പിന്നെ പൊടിയാണ് ചളിയാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഇവൾക്ക് ഇതാ പണി ഭർത്താവിനോട് പറയും. അപ്പൊ ഒരു ദിവസം ഭർത്താവ് എന്ത് ചെയ്ത്, ഇവള് നീച്ചണീന്റെ മുമ്പ് നീച്ചിട്ട് എന്ത് ചെയ്ത്, ഇവളെ വീടിന്റെ ചുമ ഗ്ലാസ് ഉണ്ടല്ലോ അത് പുറത്തുനിന്ന് പോയിട്ട് തുടച്ച് വൃത്തിയാക്കി, വളർന്നിട്ടില്ല. പിന്നെ ഓളിരുന്ന് നോക്കിട്ട് അറിയണേ, ആ ഇപ്പൊ ഓള് മെച്ചപ്പെടലോ എടുത്തിരിക്കണേണ്ട, ഓളെ ചുമരും വൃത്തിയുണ്ട്, ഓളെ അലക്കിയതും വൃത്തിയുണ്ട്. അത് ഈ ഭർത്താവ് പറയാണ്, അത് ഓളെ അലക്കിന്റെയും ഓളെ ചുമരിന്റെയും കുഴപ്പമല്ല, അത് നമ്മളെ ഗ്ലാസിന്റെ കുഴപ്പമാണ്, നമ്മള് തുടക്കാതെ നമ്മൾ ചളി അളയാതെയാണ് നമ്മൾ ഇതുവരെ നമ്മളെ വീടും ഗ്ലാസും കൊണ്ടുവരുന്നതിന്, ഇന്ന് ഞാൻ രാവിലെ നീച്ചൊന്ന് തുടച്ചു നോക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആ ഭർത്താവ് തിരുത്തി ഇവളെ. അപ്പൊ എന്ത് ചെയ്തു, അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം ഇവൾക്കുണ്ടായിരുന്ന ധാരണ നീങ്ങി, ഒന്നൊന്നിനെയും മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. ഇത് ചിലപ്പോ അങ്ങനെയല്ല, രണ്ടും ഒരേപോലെയാവും, അയൽപ്പെട്ടതാണിത്. അതുകൊണ്ട് തന്നെ ഉപദ്രവങ്ങൾ ശക്തമായി, എതിർപ്പ് ശക്തമായി. എന്തുണ്ടായത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, തബ്ബത് യദ അബി ലഹബ് വതബ് മാ അഗന അൻഹു മാലുഹു വമാ കസബ് സയസ്ല നാറൻ ദാത ലഹബ് വംറഅതു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹ ഹബ്ലുൻ മിൻ മസദ്. ഒരു പിന്നെ നമ്മൾ ഖുറൈശികൾ കുറിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് വിശദീകരിക്കാം. ഇവിടെ ഒരു വിഷയമുള്ളത്, ഇവരാണ് ബനു ഉമയ്യ അല്ലെ, ബനു ഉമയ്യ. അതേപോലെ തന്നെ ഇത് ബനു ഹാഷിം, ബനു ഹാഷിം. ചില എഴുത്തുകാരും അതേപോലെ തന്നെ ചരിത്ര പഠനം നടത്തുന്നവരും പറയാറുള്ളത് ഈ ബനു ഉമയ്യയും ബനു ഹാഷിമും ചരിത്രത്തിൽ വലിയ സംഘട്ടനത്തിലാണെന്ന്, ചരിത്രത്തിൽ വലിയ സംഘട്ടനത്തിലാണ്. അതിന് ഇതും ഈ ചരിത്രവും ഒരുപാട് അവരെടുത്ത് ദുരുപയോഗപ്പെടുത്തിക്കൂടായില്ല, അങ്ങനെ നമുക്ക് വായിക്കാനും സാധിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ. പിന്നെ പ്രത്യേകിച്ച് ഈ അർവാന്റെ സമീപനം, ആദ്യകാലത്ത് അബൂ സുഫിയാനും ഇസ്ലാമിനെതിരിൽ മുസ്ലിമീങ്ങൾക്കെതിരെ ശക്തനാണ്, എതിരിൽ ശക്തനാണ്. ബനു ഉമയ്യയും ബനു ഹാഷിമും വളരെ സംഘട്ടനത്തിലായിരുന്നു എന്നുള്ളതായ ഒരു പ്രചാരണവും ആ രീതിയിലാണ് എന്ത് പിന്നെ ചരിത്രങ്ങൾ പലതുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നോക്കി നിങ്ങൾ, ഇവിടെ ബനു ഹാഷിമിൽപ്പെട്ട ബനു ഹാഷിമിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് മക്കൾ, ഒന്ന് റുഖയ്യയും മറ്റൊന്ന് ഉമ്മു കുൽസൂമും, ഇവരെ കല്യാണം കഴിച്ചത് ആരാണ്? ബനു ഉമയ്യയിൽപ്പെട്ട ആരാ? ബനു ഉമയ്യയിൽപ്പെട്ട ഉസ്മാനാണ്. കണ്ട ഉസ്മാനാണ്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ബനു ഉമയ്യ ഗോത്രക്കാരനാണ്. ബനു ഹാഷിമിൽപ്പെട്ട രണ്ട് പേരെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇതേപോലെ ഇവിടെ ഇനി ഈ ഉമയ്യയുടെ മറ്റൊരു മകനാണ് അബ്ദുൽ ഉസ്സ. അബ്ദുൽ ഉസ്സ ഇതേപോലെ അബൂലഹബിനെ പോലെ ഒരു അബ്ദുൽ ഉസ്സ, ഉമയ്യന്റെ മകനാണ് അബ്ദുൽ ഉസ്സ വേറുണ്ട്. ഈ അബ്ദുൽ ഉസ്സന്റെ മകനാണ് അറബിയ. ഈ റബിയനൊരു മകനുണ്ട് ചരിത്രത്തിൽ അറിയപ്പെട്ട. ആർക്കാ പറയാമായിട്ട്? ഉമയ്യന്റെ മകൻ അബ്ദുൽ ഉസ്സ, ഹർബിനെ പോലെ മറ്റൊരു മകനാണ് അബ്ദുൽ ഉസ്സ. അതിൽ റബിയ എന്ന പേരിലൊരു മകനുണ്ട്. ആ റബിയന് വേറൊരു മകനുണ്ട്. എന്താ? അയാളുടെ പേരാണ് അബുൽ ആസ്. അബുൽ ആസ്, ഈ അബുൽ ആസിന് ബനു ഹാഷിമായിട്ടൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? അബുൽ ആസ് ഇബ്നു റബിയ, അബുൽ ആസ് ഇബ്നു റബിയന് ബനു ഹാഷിമായിട്ടുള്ള ബന്ധം എന്താ? എന്താ എന്താ ബന്ധം? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബിനെ കല്യാണം കഴിച്ചതാരാ? അബുൽ ആസാണ്, അബുൽ ആസ് ഇബ്നു റബിയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാല് പെൺമക്കളിൽ മൂന്ന് പെൺമക്കളെയും കല്യാണം കഴിച്ചത് എവിടെ? ആ ബനു ഉമയ്യക്കാരാണ്, ബനു ഉമയ്യക്കാരാണ്. ഇത് മാത്രമല്ല, ഇത് വേറെയും ഇതിൽ കുറെ ചരിത്രങ്ങളുണ്ട്. ഇവരുടെ തമ്മിലുള്ള അന്നത്തെ വൈവാഹിക ബന്ധം നിലനിന്നതിന്റെ ചരിത്രം വേറെയും കുറെ ഉണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പണ്ടു മുതലേ വലിയ ശത്രുക്കളാണ് എന്ന് പറഞ്ഞിട്ടുള്ളതായ ഒരു അവതരണം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത് ശരിയല്ല. ശരിക്ക് ചരിത്രത്തിൽ ഇവർ വളരെ നല്ല ബന്ധമായിരുന്നു നുബുവത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാല്ലാ ചിലത് നമുക്ക് അത് പിന്നെ ഖുറൈഷ് എന്നുള്ള സൂറത്തെടുക്കുമ്പോൾ എന്താണ് ഖുറൈഷ്, ആരാണ് ഖുറൈഷ്, ആ ഖുറൈഷും അവരുടെ ഗോത്രങ്ങളും അതിലുള്ള ചരിത്രം പറയുമ്പോൾ നമുക്ക് ഇൻഷാല്ലാ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ അബൂലഹബ്, അതേപോലെ തന്നെ ഉമ്മു ജമീൽ, അവർ രണ്ടാളും ഒന്ന് ബനു ഹാഷിമിൽപ്പെട്ടതാണ്, മറ്റൊന്ന് ബനു ഉമയ്യയിൽപ്പെട്ടതാണ്. പക്ഷേ പിന്നെ ഏത് ഗോത്രത്തിൽ എന്നുള്ളതല്ല പ്രശ്നം, പിന്നെയോ ആദർശം എന്ത് എന്നുള്ളതാണ് പ്രശ്നം. ആദർശം എന്ത് എന്നുള്ളതാണ് പ്രശ്നം. ആദർശമുണ്ട് ബനു ഹാഷിമിൽപ്പെട്ടതാണെങ്കിൽ ഖൈറുൻ വബറക, ആദർശമുണ്ട് ബനു ഉമയ്യയിൽപ്പെട്ടതാണെങ്കിൽ ഖൈറുൻ വബറക. അതില്ല എങ്കിൽ എവിടെ ആയിട്ടും കാര്യമല്ല. ജന്മനാ ജയതേ ശൂദ്ര, കർമ്മണാ ജയതേ ധ്വജ എന്ന് പറയും. ജന്മം കൊണ്ട് ശൂദ്രനാണെങ്കിലും കർമ്മം കൊണ്ട് ഒരാൾക്കാർ എന്താകാൻ പറ്റും? ധ്വജനാകാൻ പറ്റും, ബ്രാഹ്മണനാകാൻ പറ്റും, അല്ലെങ്കിൽ ഉന്നത ജാതിയാകാൻ പറ്റും എന്ന് പറയാറില്ലേ. എന്ന പോലെ ഇവര് കർമ്മപരമായിട്ട് വളരെ മോശമായിരുന്നു ഇവരുടെ ജീവിതം മക്ക കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ വിഷയത്തിൽ ഈ സൂറത്തിനെ അവതരിപ്പിച്ചത്. അത് എല്ലാവർക്കും പാഠമാണ്, എല്ലാവരും സംബന്ധിച്ചിടത്തോളം പാടാണ്. പിന്നെ കർമ്മപരമായി നമ്മൾ മികച്ചു നിൽക്കുകയും നമ്മളുടെ പിന്നെ ജീവിതത്തെ പോഷിപ്പിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ പരാജയമാണ്, നഷ്ടമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഅഊദുബില്ല. ഇവിടെ ഒരു വിഷയം കൂടി പറഞ്ഞു നിർത്താം. ഒരു മണിക്കൂറിലേറെ പോകരുത് എന്നുള്ള വാശിയുണ്ട് ക്ലാസ്. പക്ഷെ എന്നാലും ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അബൂലഹബിനെ കുറിച്ച്, അബ്ദുൽ ഉസ്സയെ കുറിച്ച്, അയാൾ ഇസ്ലാമിന്റെ ബദ്ധവൈരിയും കൊടിയ ശത്രുവുമായിരുന്നു. അവന്റെ ഇരു കരങ്ങളും ഒടിഞ്ഞു, അവൻ മുടിഞ്ഞു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് നമ്മളുടെ കൂട്ടത്തിൽ ചില ആളുകൾ അബൂലഹബിനെ മദ്ഹ് ചെയ്യുകയും അതേപോലെ അബൂലഹബിന് ചില അനുഗ്രഹങ്ങൾ അവർ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദുസ്ഥിതിയുണ്ട്. അത് ഇവിടെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. എന്തെന്ന് വെച്ചാൽ, ഇന്ന് നബിദിനം ആഘോഷിക്കുന്നവർ, നബിദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തെ ആഘോഷിക്കുന്നവർ, അവരവരുടെ ആഘോഷത്തിനൊരു തെളിവായിട്ട് ഉദ്ധരിക്കാറുള്ളത് അബൂലഹബിന് നരകത്തിൽ തണുത്ത വെള്ളം ശീതളപാനീയം കുടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അബൂലഹബിന് ശീതളപാനീയം നരകത്തിൽ അബൂലഹബിന് വലിയ ശിക്ഷയാണ്. പക്ഷേ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ഈ അബൂലഹബ് സന്തോഷം പ്രകടിപ്പിച്ചത് കാരണത്താൽ അബൂലഹബിന് ശീതളപാനീയം ലഭിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രചരണം. അബൂലഹബിന് സുവൈബ എന്ന് പറഞ്ഞൊരു വെള്ളാട്ടി ഉണ്ടായിരുന്നു. സുവൈബ ഈ സുവൈബ എന്ന് പറയുന്ന വെള്ളാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആമിന ബിന്ദു വഹബ് പ്രസവിച്ചപ്പോൾ ഇങ്ങനെ നിസ്സലാമ തങ്ങൾ ജനിച്ചു എന്നുള്ള വാർത്ത വന്നിട്ട് പറയുന്നത് അബൂലഹബിനോട് ഈ സുഹൈബയാണ്. സുഹൈബയാണ് അതാണ് ഒരു പറഞ്ഞ ചരിത്രം. അപ്പൊ സുഹൈബ വന്നിട്ട് നിസ്സലാമ തങ്ങൾ ജനിച്ച വിവരം അബൂലഹബിനോട് പറഞ്ഞപ്പോ അബൂലഹബ് അതിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ട് ഈ തന്റെ വെള്ളാട്ടിയായ മൗലാസായ ഈ പെണ്ണിനെ മോചിപ്പിച്ചു എന്നാണ്, മോചിപ്പിച്ചു എന്നതാണ് അവർ പറയുന്നത്. അപ്പൊ റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചതിനാൽ സുഹൈബയെ മോചിപ്പിച്ചത് കാരണത്താൽ ആ ദിനം അബൂലഹബിന് നരകത്തിൽ എന്തുണ്ട്, അല്പം രക്ഷയുണ്ട്. ആ രക്ഷ എന്താണ്, അയാൾക്ക് തണുത്ത വെള്ളം കുടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ പറച്ചിലുണ്ടല്ലോ, ഒന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞൊരു സംഗതിയാണ് എന്ത്, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്തും അവൻ എന്താണോ കെസ്ബാക്കിയത് സമ്പാദിച്ചത് അത് അവന് ഒരു ഉപകാരവും ചെയ്തില്ല. എന്തുപകാരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുമ്പോ എന്തിനാ ചോദിക്കണത്, ഒന്നും ഉപകരിച്ചിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ്. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യാണ്, ഈ രീതിയിൽ പ്രതികരിക്കുകയാണ്. ചിലതൊക്കെ ഉപകരിച്ചിട്ടുണ്ട്, അതിൽ പെട്ടതാണ് ഇത് എന്ന് അള്ളഹാനോട് പറയും പോലെയാണത്. യഥാർത്ഥത്തിൽ അത് ചരിത്രപരമായിട്ട് ശരിയല്ല, ചരിത്രപരമായിട്ട് ശരിയല്ല. അബൂലഹബ് സുഹൈബയെ മോചിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. എപ്പോഴാണ് മോചിപ്പിച്ചത്? പല പ്രാമാണിക ചരിത്രകാരന്മാരും പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ മക്കയിൽ നിന്ന് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശല്യം ഒഴിവായല്ലോ എന്നുള്ള സന്തോഷത്താൽ സുഹൈബയെ മോചിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം. അബൂലഹബ് സുഹൈബയെ മോചിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് മോചിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോ, ഹിജറ പോയപ്പോ. എന്തിനാ ഹിജറ പോയപ്പോ മോചിപ്പിച്ചത്? ഹിജറ പോയപ്പോ മോചിപ്പിച്ചത് മുഹമ്മദിന്റെ ശല്യം ഇനി മക്കയിൽ ഉണ്ടാവുകയില്ലല്ലോ എന്ന, ആ പിന്നെ ശല്യം ഒഴിവായല്ലോ എന്ന സന്തോഷത്താലാണ് അബൂലഹബ് ഈ സുഹൈബയെ മോചിപ്പിച്ചത് എന്നാണ് പ്രാമാണികരായ പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പലരും അത് ആ വാർത്തയെ ചരിത്രത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അള്ളാഹു യാതൊരു ഉപകാരവും ഇവന് അവന്റെ ചെയ്തിയോ അവന്റെ സമ്പത്തോ നൽകിയില്ല എന്ന് പറയുമ്പോൾ അത് മലാഇ റബ്ബ് സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സ്ഥിരീകരണം. അള്ളാഹു സുബ്ഹാനഹു വതആല അത് തീർപ്പാക്കി പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത്തരം പിന്നെ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്ന ആളുകൾ ഇത്തരം തെളിവുകൾ കൊണ്ടു നടക്കുന്നതും പറയുന്നതും അത് നമ്മൾ സൂക്ഷിക്കണം എന്നുകൂടിയാണ് ഇവിടെ ഈ ഒരു തഫ്സീറിൽ ഈ സൂറത്തിന്റെ വിവരണത്തിൽ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാല്ലാ പിന്നെ ചില വിഷയങ്ങൾ ഇനി ഇതിൽ ബാക്കിയുള്ളത് ഇൻഷാല്ലാ നമുക്ക് സൂറത്ത് ഖുറൈശിന്റെ തുടക്കത്തിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.